ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സ്പെക്ട്രം ലേലം വിജയകരമായി സമാപിച്ചു. എല്ലാ നടപടിയും സുതാര്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. നീറ്റ് ക്രമക്കേട് അന്വേഷിക്കുന്ന സിബിഐ സംഘം ജാർഖണ്ഡിൽ ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തു. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വയനാടും കണ്ണൂരും ഓറഞ്ച് ജാഗ്രത, 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത, 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെ മടക്കയാത്ര വീണ്ടും മാറ്റിവച്ചു. വാർത്തകൾ വിശദമായി. രാജ്യസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
18-ാം ലോക്സഭയുടെ സ്പീക്കറായി ബിജെപിയുടെ മുതിർന്ന നേതാവ് ഓം ബിർളയെ തെരഞ്ഞെടുത്തു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയെ സ്പീക്കറാക്കാനുള്ള പ്രമേയം ശബ്ദവോട്ടോടെയാണ് സഭ അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ ചേർന്ന് സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. അടുത്ത 5 വർഷം ലോക്സഭയെ നയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പീക്കറെന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു. തന്നിൽ വിശ്വാസമർപ്പിച്ചതിന് എല്ലാ അംഗങ്ങൾക്കും ഓം ബിർള നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നീറ്റ് ക്രമക്കേട് അന്വേഷിക്കുന്ന സിബിഐ സംഘം ഇന്നലെ ജാർഖണ്ഡിൽ ഹസാരിബാഗിലെ ഒയാസി സ്കൂളിൽ പരിശോധന നടത്തി. സ്കൂൾ പ്രിൻസിപ്പലിനെ സിബിഐ ചോദ്യം ചെയ്തു. ചോദ്യപേപ്പർ കൊണ്ടുപോകുന്നതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ സിബിഐയെ അറിയിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യാനായി സിബിഐ പ്രിൻസിപ്പലിനെ കസ്റ്റഡിയിലെടുത്തു. ഹസാരിബാഗിൽ നീറ്റ് ചുമതല അദ്ദേഹത്തിനായിരുന്നു. ചോദ്യപേപ്പറുകൾ സൂക്ഷിച്ചിരുന്ന ഹസാരിബാഗിലെ എസ്ബിഐ ശാഖയിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. രാജ്യത്തെ സ്പെക്ട്രം ലേലം വിജയകരമായി സമാപിച്ചു. ടെലികോം സേവനദാതാക്കളുടെ പുതിയ സ്പെക്ട്രം ആവശ്യകതകൾ നിറവേറ്റുന്നതിനും മൊബൈൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കുന്നതിനും സുതാര്യമായ പ്രക്രിയയിലൂടെയാണ് സ്പെക്ട്രം ലേലം സംഘടിപ്പിച്ചതെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചു. തമിഴ്നാട്ടിലെ ഫോക്സ്കോൺ ഇന്ത്യ ആപ്പിൾ ഐഫോൺ പ്ലാന്റിൽ വിവാഹിതരായ സ്ത്രീകളെ ജോലിക്കെടുക്കില്ലെന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ തൊഴിൽ മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് വിശദീകരണം തേടി. സ്ത്രീ പുരുഷ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ വിവേചനം പാടില്ലെന്ന് തുല്യവേതന നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ പഠന ആപ്പായ ബൈജൂസിനെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ നിന്ന് കമ്പനിയെ ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അറിയിച്ചു. കമ്പനി ആക്ട് പ്രകാരം ആരംഭിച്ച നടപടികൾ ഇപ്പോഴും തുടരുകയാണെന്നും അന്തിമ നിഗമനത്തിൽ എത്തേണ്ടതില്ലെന്നും അറിയിച്ചു. മുതിർന്ന ബിജെപി നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയെ ഇന്നലെ രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ എയിംസ് ഡൽഹിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്ന് ആരംഭിക്കും. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കും. ജൂണിലെ പെൻഷനാണ് നൽകുന്നത്. സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശം. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചെറുഡാമുകൾ തുറന്നു. ഇടുക്കി സംഭരണിയിൽ 2 അടിയും മുല്ലപ്പെരിയാറിൽ 1.5 അടിയും വെള്ളമുയർന്നു. തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. ഉയർന്ന പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും തുടരുകയാണ്. ഈ കാലവർഷ സീസണിലെ സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 24 മണിക്കൂറിൽ ശരാശരി 69.6 മില്ലിമീറ്റർ. ഇന്ന് വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരദേശത്ത് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളടക്കം കനത്ത മഴയിൽ വൻ നാശനഷ്ടം. തിരുവല്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീജി എസ് ശ്രീധർ ചേരുന്നു.
കാലവർഷം ശക്തി പ്രാപിച്ചതോടെ 4 ദിവസമായി പെയ്യുന്ന മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നിവയിൽ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. പമ്പ നദി ആറന്മുളയിലും മണിമല വള്ളംകുളത്തും വാണിംഗ് ലെവലിനും മുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന ഡാമായ കക്കിയാനത്തോട് ഡാമിൽ 23.24% ജലവും പമ്പ ഡാമിൽ 19.2% ജലവും മണിയാർ ഡാമിൽ 74.75% ജലവുമാണ് ഉള്ളത്. ജില്ലയിലെ എല്ലാ മലയോര മേഖലയിലേക്കുമുള്ള രാത്രിയാത്രകൾക്കും തൊഴിലുറപ്പ് ജോലികൾ, വിനോദസഞ്ചാരത്തിനായുള്ള കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ളവയ്ക്കും 30 മാസം വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും അവധി ബാധകമായിരിക്കും. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. എംജി സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ഇന്ന് പുലർച്ചെ 6 ആരംഭിച്ച ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക മത്സരം പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 56 റൺസിന് ഓൾഔട്ടായി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 8 മണിക്ക് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2020 ലോകകപ്പിന്റെ സെമിയിൽ വീണ്ടും ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുന്നത് വരികയാണ്. 2022 അഡ്ലൈഡ് ഓവലിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഏറ്റ 10 വിക്കറ്റിന്റെ പരാജയഭാരത്തെ അതിജീവിക്കാൻ ഇന്ത്യക്ക് ഇന്ന് ജയിച്ചേ മതിയാകൂ. രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും ഇത് മധുരമായ പ്രതികാരത്തിനുള്ള സുവർണ അവസരം കൂടിയാണ്. കരുത്തരായ ആസ്ട്രേലിയ അടക്കമുള്ള എല്ലാവരുമായും കളിച്ച മത്സരങ്ങൾ എല്ലാം ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയതെങ്കിൽ ഇംഗ്ലണ്ടാകട്ടെ കളിക്കനുസരിച്ച് ഫോമിലേക്ക് ഉയരുന്ന കാഴ്ചയാണുള്ളത്. ഗയാനയിൽ മഴ വില്ലനാകാൻ സാധ്യത പ്രവചിക്കുന്നുണ്ടെങ്കിലും മത്സരത്തിന് റിസർവ് ദിനം അനുവദിച്ചിട്ടില്ല. പകരം 250 മിനിറ്റിന്റെ അധിക സമയമാണ് നൽകിയിട്ടുള്ളത്. മഴ മത്സരത്തെ തടസ്സപ്പെടുന്ന പക്ഷം സൂപ്പർ 8ലെ മികവ് പരിഗണിച്ച് ഇന്ത്യയായിരിക്കും കലാശ പോരാട്ടത്തിന് അർഹത നേടുക.
പാരീസ് ഒളിമ്പിക്സിനുള്ള 16-അംഗ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് സിംഗ് ടീമിനെ നയിക്കും. മലയാളി താരം ശ്രീജേഷാണ് ഗോൾ കീപ്പർ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലായി. ബഹിരാകാശ നിലയത്തിലേക്ക് പോയ പേടകത്തിന് കേടുപറ്റിയതിനാലാണിത്. ഈ മാസം 5-നാണ് സുനിത വില്യംസും സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. ബൊളീവിയയിൽ ഭരണം അട്ടിമറിക്കാനുള്ള സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ ശ്രമം പാളി. ലാപാസിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നിന്നും ബൊളീവിയൻ സായുധസേനയുടെ വാഹനങ്ങൾ പിൻവാങ്ങി. പരാജയപ്പെട്ട അട്ടിമറി ശ്രമത്തിന് നേതൃത്വം നൽകിയ വിമത സൈനിക കമാൻഡർ ജനറൽ ജുവാൻ ജോസ് സുനിഗയെ ബൊളീവിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. കശ്മീർ താഴ്വരയിലെ ചന്ദൻവാരി ബേസ് ക്യാമ്പ് അദ്ദേഹം സന്ദർശിച്ചു. ശനിയാഴ്ചയാണ് അമർനാഥ് യാത്ര ആരംഭിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റുട്ടെയെ നയതന്ത്ര സഖ്യത്തിന്റെ അടുത്ത സെക്രട്ടറി ജനറലായി നിയമിച്ചു. 1 ഒക്ടോബർ റുട്ടെ ചുമതലയേൽക്കും. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ അംഗമാകുന്ന 100-ാമത്തെ രാജ്യമായി പാരാഗ്വേ. പാരാഗ്വേ അംബാസഡർ ഫ്ലെമിംഗ് റൌൾ ഡുവാട്ടെ, വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അഭിഷേക് സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ പാരാഗ്വേ അംഗത്വം സ്വീകരിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ക്യാമ്പസിലെ ഡ്രസ് കോഡ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ മുംബൈയിലെ കോളേജ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. കോളേജിന്റെ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സ്പെക്ട്രം ലേലം വിജയകരമായി സമാപിച്ചു. എല്ലാ നടപടിയും സുതാര്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. നീറ്റ് ക്രമക്കേട് അന്വേഷിക്കുന്ന സിബിഐ സംഘം ജാർഖണ്ഡിൽ ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തു. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വയനാടും കണ്ണൂരും ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിന്റെ മടക്കയാത്ര വീണ്ടും മാറ്റിവച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.